പി എ ജോസഫ് എഴുതുന്ന ലേഖനം അമ്മച്ചി നക്ഷത്രവും വിശുദ്ധ ബലിയും. ഞാൻ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന കാലമാണത്. 15 വർഷം എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ശേഷം അവിടെ നിന്നും വിരമിച്ച് അധികം താമസിയാതെ എനിക്ക് ടെലിഫോൺസിൽ നിയമനം ലഭിച്ചിരുന്നു. അക്കാലത്ത് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ അവശ്യ സേവന വിഭാഗമായിരുന്നതിനാൽ ജീവനക്കാരെല്ലാം 24 മണിക്കൂറും ഷിഫ്റ്റായി ജോലി ചെയ്തിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന ഇരിങ്ങാലക്കുട എക്സ്ചേഞ്ചിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ കല്ലേറ്റുംകര റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയാകും. പ്രായമായ മാതാപിതാക്കൾ അടങ്ങുന്ന ചങ്ങനാശ്ശേരിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് സീസൺ ടിക്കറ്റിലായിരുന്നു പോക്കുവരവ്. വീടിനടുത്തുള്ള എന്റെ ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ചകളിലെ ദിവ്യബലികളിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുക എന്റെ പതിവായിരുന്നു. അന്നൊരു ഞായറാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എക്സ്ചേഞ്ചിൽ നിന്നും പുറത്തിറങ്ങി ഇടവക പള്ളിയിൽ മുഴുവൻ കുർബാനയിൽ സംബന്ധിക്കണം. ബസ് കയറി വേഗം കല്ലേറ്റുംകര സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു. എനിക്ക് പോകാനുള്ള ട്രെയിൻ 2 മണിക്കൂർ വൈകിയേ എത്തുകയുള്ളൂ അത്രേ. എന്റെ ഈശോയെ, എനിക്ക് ഇന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. എങ്കിലും ഞാൻ പ്രത്യാശ കൈവടിഞ്ഞില്ല. പക്ഷേ ഒട്ടൊരു വേവലാതി നിമിഷങ്ങൾ നീങ്ങി. അതാ സ്റ്റേഷന്റെ ഓരത്തുള്ള ഒറ്റയടി പാതയിലൂടെ 2 കാതിലും കുണുക്കിട്ട് ചട്ടയും മുണ്ടും ധരിച്ച് തലയിൽ കവണിയുമിട്ട് ഒരു കൈയിൽ കുർബാന പുസ്തകവുമായി ഒരു വല്യമ്മച്ചി തന്റെ പേരക്കുട്ടിയുടെ കൈപിടിച്ച് ധൃതിയിൽ നടന്നു പോകുന്നു. എങ്ങു നിന്നോ എത്തിയ ഒരു മാലാഖ. അടുത്തെവിടെയോ ഒരു ദേവാലയമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. സമയം ഒട്ടും പാഴാക്കിക്കൂടാ. ബാഗും കയ്യിലെടുത്ത് അമ്മച്ചിക്കും പേരക്കുട്ടിക്കുമൊപ്പം ഞാൻ യാത്രയായി. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയെ കാണാനായി പുറപ്പെട്ട ജ്ഞാനികളെ വഴികാട്ടിയ നക്ഷത്രം ഞാൻ ഓർത്തുപോയി. മനസ്സ് നിറഞ്ഞു. പള്ളിയിലെത്തിയതും എന്റെ കാതുകളിൽ ജീവദായകമായ ആ പ്രാരംഭഗാനം മുഴങ്ങിക്കേട്ടതും ഒരുമിച്ചായിരുന്നു അന്ന് പെസഹ തിരുനാളി. പട്ടാള ക്യാമ്പിൽ ഒരു ബലിപീഠം. 19-ാം വയസ്സിൽ എയർഫോഴ്സിൽ നിയമനം ലഭിച്ചത് സിഗ്നൽ സെക്ഷനിലായിരുന്നു. അവിടെയും ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കാനാകില്ല. പലപ്പോഴും ഞായറാഴ്ച ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മഹാമനസ്കത അന്യമതസ്ഥരായ സഹപ്രവർത്തകർ പ്രകടിപ്പിക്കും. അതുമല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പെർമിഷൻ തരപ്പെടുത്തിയും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് സൗകര്യമൊരുക്കിയിരുന്നു. പട്ടാളക്കാർക്ക് പള്ളിയിൽ പോകുന്നതിന് സ്ഥിരമായ വാഹന സൗകര്യം യൂണിറ്റിന്റെ മേൽനോട്ടത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം പെട്ടെന്ന് ഗുജറാത്തിൽ നിന്ന് ആസാം മേഖലയിലേക്ക് സ്ഥലംമാറ്റം ലഭിച്ചു. മനം കുളിർക്കുന്ന കാഴ്ചകളും പ്രകൃതി ഭംഗിയുമാണ് എന്നെ എതിരേറ്റത്. അവിസ്മരണീയമായ ഒരു കാഴ്ച. ബലിവസ്തുക്കൾ തോൾസഞ്ചിയിലേന്തിയ കിഴക്കാംതൂക്കായ മലയിടുക്കിലൂടെ കൊടും തണുപ്പത്ത് ഞായറാഴ്ചകളിൽ ബലിയർപ്പിക്കാൻ പട്ടാള ക്യാമ്പുകളെ ലക്ഷ്യമാക്കി നീങ്ങുന്ന മിഷണറി വൈദികർ. കാൽവരിയിലേക്കുള്ള ഈശോയുടെ പീഠാനുഭവ യാത്രയാണ് അപ്പോൾ എന്റെ മനസ്സിൽ അലയടിച്ചത്. അക്കൂട്ടത്തിൽ ഏതാനും മലയാളി വൈദികരുമുണ്ടായിരുന്നു. ബലിപീഠമൊരുക്കുന്ന പട്ടാളക്കാരുടെ സംഘം, അത് മറ്റൊരു രംഗം. മിശിഹ കർത്താവിൽ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ. ഈ കാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും കാണാമായിരുന്നു. അവരുടെ ത്യാഗത്തിന്റെ സേവന തൽപരതയുടെ മുമ്പിൽ കൂപ്പുകൈ. ഒഴിവാക്കാനാകാത്ത ചില സാഹചര്യങ്ങളിൽ ക്രൈസ്തവരായ ചിലർക്ക് ഞായറാഴ്ചകളിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഇടവേളകളിൽ വന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കത്തക്ക വിധം ഈ വൈദികൻ സൗകര്യമൊരുക്കും. അങ്ങനെ ഞാൻ സേവനം അനുഷ്ഠിച്ചിരുന്ന ക്യാമ്പിനുള്ളിലും എത്താൻ ഈ വൈദികർ സന്മനസ് കാട്ടി. സുരക്ഷാ കാരണങ്ങളാൽ വിദേശികളായ വൈദികർക്ക് ക്യാമ്പിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ആ സ്ഥാനത്ത് ഒരു മലയാളി വൈദികൻ തങ്ങളുടെ ക്യാമ്പിൽ ബലിയർപ്പിക്കാൻ വന്നിരുന്നു. ആ ധന്യപുരോഹിതന്റെ ചൈതന്യം തുളുമ്പുന്ന മുഖം എന്റെ മനസ്സിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു. വിശുദ്ധ ബലിയിലൂടെ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. യോഹന്നാൻ 6:51.